നമസ്കാരം ശ്രീ എം ബി രാജേഷ്, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ എം ബി രാജേഷ്, സാധാരണ കേരളത്തിലെ ഒരു സാഹചര്യം വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിരിക്കും ജനവികാരം എന്നതാണ് പതിവിലുള്ളൊരു രീതി. പക്ഷെ ഇത്തവണ LDFന് അത്ര അനുകൂലമായ ഒരു സാഹചര്യം അല്ല ഉള്ളത് എന്ന പൊതുവിലൊരു വിലയിരുത്തലുണ്ടല്ലോ. പ്രത്യേകിച്ചും അഭിപ്രായ സർവേകളും മറ്റും UDFന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന സൂചനകൾ വരെ നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു MP എന്ന രീതിയിൽ താങ്കൾ അതിനോട് പ്രതികരിക്കുക?
ഒന്ന്, അഭിപ്രായ സർവേകളിലെ പേരിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. അതിന് എത്രയോ തവണ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അഭിപ്രായ സർവേകൾ പാളിപ്പോയതിന്റെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. അതിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരുന്നു എല്ലാ സർവേകളും പ്രവചിച്ചത്. ഒരൊറ്റ സർവേ പോലും BJP പരാജയപ്പെടും എന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മറിച്ചാണുണ്ടായത് എന്നാലോചിക്കണം. അപ്പൊ സമാനമായിട്ട് അനുഭവങ്ങൾ വേറെയും ഉണ്ട്. ഇത്തവണ ചില അഭിപ്രായം, എല്ലാ അഭിപ്രായ സർവേകളും അങ്ങനെ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അത് ഇപ്പോ CNN IBN അഭിപ്രായ സർവേ മറിച്ചാണ് പറഞ്ചത്, വളരെ ഒപ്പത്തിനൊപ്പമായിരിക്കും എന്നവർ പറയുന്നുണ്ട്. മറ്റൊരു അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് LDFന് 13 സീറ്റ് കിട്ടുന്നതാണ്. തിരിച്ചുള്ള അഭിപ്രായ സർവേകളുമുണ്ട്. അത് അഭിപ്രായ സർവേകൾ ഡിവൈഡഡ് ആണ്. പക്ഷേ ആ സർവേകൾക്ക് അപ്പുറമുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ടു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് പ്രകടമാവാൻ പോകുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആരെയും മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിദംബരം മുതലുള്ള ആളുകളൊന്നും മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നതുകൊണ്ടാണ്. അപ്പൊ അതിൽ സംശയമേയില്ല. കേരളത്തിലെ UDF ഗവൺമെന്റ് ഇത്രമാത്രം പരിഹാസ്യമായിട്ട് ഗവൺമെന്റ് വേറെ ഉണ്ടോ? ഏറ്റവും ഒടുവിൽ ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു MLA പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുകയാണ്. ഇതിന് മന്ത്രിമാര് ഒരുപാട് പേർ ആരോപണ വിധേയരായിട്ട് നിൽക്കുകയാണ്. അഴിമുറിച്ചിട്ട് പരമ്പരകളാണ് ഈ കാലയളവിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം വലിയ ജനദ്രോഹം ഉണ്ടായിരിക്കുന്നു. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, വളരെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, അവർക്കുള്ള ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായിട്ട് കുടിശ്ശികയാണ്. വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളും തകർന്നു കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒന്നും ഒരു പ്രതികരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് ഏതെങ്കിലും സർവേ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് സർവേ എന്നേ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും.
പക്ഷെ താങ്കൾ ഇത് പറയുമ്പോഴും സോളാർ കേസിൽ ഉൾപ്പെടെ കേരളത്തിൽ UDF സർക്കാരിനെതിരെ ശക്തമായ വികാരമുണ്ടായിരുന്നു. UPA സർക്കാരിനെതിരെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ ശക്തമായ ജനവികാരമുണ്ടായിരുന്നു. പക്ഷെ ഇതിലെല്ലാം ഇടതുപക്ഷം നടത്തിയ കുറെ സമരങ്ങൾ പരാജയപ്പെട്ട, അല്ലെങ്കിൽ പാതി വഴിക്ക് അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സമരങ്ങൾ മാത്രം ഒരുപാടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അനുകൂലമാകേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ അല്പമെങ്കിലും കുറച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ കഴിയില്ലേ?
ആ സമരങ്ങളാണ് ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ സഹായകരമായി മാറിയിട്ടുള്ളത്. പാർട്ടി വഴിയിൽ ഉപേക്ഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനങ്ങളുടെ മനോഭാവത്തെയും വികാരത്തെയും കണക്കിലെടുക്കാത്ത ഒരു ഗവൺമെന്റിനെതിരായി ജനാധിപത്യപരമായ സമരം ചെയ്യുകയാണ്. ജനാധിപത്യപരമായ സമരത്തിന്റെ ഘട്ടത്തിൽ ഒരു അട്ടിമറിയിലേക്കൊന്നും പോകാനാവില്ല. ഞങ്ങള് അക്രമാസക്തമായ സമരം ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്നു പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു എന്ന്. പാതി വഴിയിൽ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, ജനാധിപത്യപരമായ രീതിയിൽ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സമരം നടത്തി. അതിന് പകരം എന്ത് ചെയ്യണമായിരുന്നു എന്നാണ്? നാട്ടിൽ മുഴുവൻ അക്രമം അഴിച്ചുവിട്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ തുടരാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കണമായിരുന്നു എന്നാണോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാം പ്രചരിപ്പിക്കാൻ ഞങ്ങൾ വലിയ അക്രമകാരികളാണ് എന്ന്. അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയതിന്റെ നിരാശ മനസ്സിലാവും. ഞങ്ങള് ഒരു തരത്തിലുള്ള അക്രമവും ഈ സമരങ്ങളുടെ ഒന്നും പേരിൽ നടത്തിയിട്ടില്ലല്ലോ. സെക്രട്ടേറിയറ്റ് ഉപരോധം തന്നെ അതിന്റെ ഉദാഹരണമല്ലേ. ഭരണസ്ഥിരാ കേന്ദ്രം ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ഉപരോധിച്ച് ഗവൺമെന്റിന് കൂട്ടി സ്ഥലം വിടേണ്ടി വന്നിട്ടും ഒരു നുള്ളു മണ്ണ് പോലും അവിടെ വീണില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെയും അച്ചടക്കത്തിന്റെയും ജനങ്ങളുടെ ഉത്തരവാദിത്തത്തിന്റെയും എല്ലാം തെളിവാണ്. അപ്പോ ഇപ്പോ നിങ്ങൾ പറയുന്നത് ഈ സമരങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചത് മറുത്തായതുകൊണ്ടാണ്. ഈ സമരങ്ങളുടെ പേരിൽ കേരളത്തിൽ മുഴുവൻ കലാപം ഉണ്ടാക്കും, അപ്പോൾ ജനവികാരം ഞങ്ങൾക്കെതിരാവും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പോ നിങ്ങളുടെ പ്രതീക്ഷ തെറ്റിയതിന്റെ നിരാശയാണ് ഈ നിങ്ങളുടെ എന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ ആകെ പ്രതീക്ഷ തെറ്റിയതിന്റെ നിരാശയാണ് ഇപ്പോ ഇവർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ലോക്സഭയുടെ ഒരു പ്രവർത്തനം നോക്കുമ്പോൾ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ചകളിൽ പങ്കെടുക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത ഒരു MP ആണ് താങ്കൾ എന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും കേരളത്തിന് ആവശ്യമായതെല്ലാം നേടിയെടുക്കാൻ ഒരു MP എന്ന രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ MPമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് ഇടതുപക്ഷത്തിന്റെ ഒരു പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തെ ജയിപ്പിച്ച് വിടുമ്പോൾ പൂർണ്ണമായും കഴിയുന്നില്ല എന്ന് തോന്നിയിട്ടില്ലേ?
താങ്കളുടെ ചോദ്യം എനിക്ക് വളരെ സന്തോഷം പകരുന്നു. കാരണം കുറെ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇത് സഹായിക്കും. കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ MPമാർ വെറും 4 പേരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ 4 പേരാണ് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ഇല്ലാതെ നിലകൊണ്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല ഓരോ പ്രശ്നത്തിലും യഥാസമയം ഇടപെട്ടിട്ടുള്ളത്. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘമാണ് എന്ന് വളരെ അഭിമാനത്തോടെ എന്നാൽ വിനയത്തോടെ എനിക്ക് അവകാശപ്പെടാൻ പറ്റും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോ ഇടതുപക്ഷം പിമാർക്ക് കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള 8 കേന്ദ്രമന്ത്രിമാരുടെയും അതുപോലെ 16 UDF MPമാരുടെയും മുഖത്ത് നോക്കിയാണ്. അവരുടെ മുഖത്ത് നോക്കി ആ ചോദ്യം ചോദിച്ചാൽ അവർ ചൂടിപ്പോകും എന്ന് നിരവധി ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ കേന്ദ്ര ക്യാബിനറ്റിന് 2ാമനാണ് ശ്രീ എ കെ ആന്റണി എന്നല്ലേ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാടാണ് ചേർത്തല. മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി വയലാർ രവിയുടെ ജന്മനാടാണ് ചേർത്തല. പിന്നെ വേറൊരു മന്ത്രിയുടെ മണ്ഡലമാണ് ശ്രീ കെ സി വേണുഗോപാലിന്റെ മണ്ഡലമാണ്. ചേർത്തലയിലെ വാഗൺ ഫാക്ടറി എവിടെയും എത്തിയിട്ടില്ല. ഒരു കടലാസിൽ ശേഷിക്ക് കല്ലായിട്ട് പോലും ഇല്ല എന്ന് നമ്മൾ ആലോചിക്കണം. ശശി തരൂരിന്റെ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച വിഴിഞ്ഞൻ തുറമുഖം, റെയിൽവേ മെഡിക്കൽ കോളേജ്, ബോട്ടിലിംഗ് പ്ലാന്റ്, അതുപോലെ നിയമം റിപ്പയറിംഗ് യാർഡ്, ഇതൊന്നും നടപ്പായിട്ടില്ല എന്നുള്ളത് ആലോചിക്കണം. കേന്ദ്രമന്ത്രിസഭയിൽ റെക്കോർഡ് പ്രാതിനിധ്യം കേരളത്തിനുണ്ടായ ഈ കാലയളവിലാണ് കേരളത്തോട് ഏറ്റവും വലിയ അവഗണന കാണിച്ചിട്ടുള്ളത്. അതേസമയം ഇടതുപക്ഷ MPമാർ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേയുടെ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ MPമാരുടെ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിന്റെ വലിയ റെയിൽവേ അവഗണനകളിൽ, റെയിൽവേ അവഗണന ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില കൊടിയ ദ്രോഹത്തിൽ നിന്നെല്ലാം രക്ഷിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട് ഡിവിഷൻ വിഭജിക്കാൻ വേണ്ടി അതീവ രഹസ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടത്. അത് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും മന്ത്രിയെ നേരിട്ട് കണ്ട് ആ പ്രതിഷേധം അറിയിക്കുകയും ഡിവിഷൻ വിഭജനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തപ്പോൾ അവസാന നിമിഷം പിൻവാങ്ങിയതാണല്ലോ. കേരളത്തിൽ 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് അവരല്ല അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് ആലോചിക്കണം.
തീർച്ചയായും അതെല്ലാം സംബന്ധിക്കുമ്പോൾ തന്നെ അതേസമയം തന്നെ രാഷ്ട്രീയമായ ഒരു ചോദ്യം കൂടിയുള്ളത് CPMനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം സ്ഥാനാർത്ഥികളുടെ ഔട്ട്സോഴ്സിംഗ് എന്ന വിഷയമാണ്. ഒരുപാട് സ്ഥാനാർത്ഥികളെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ സജീവമായിട്ടുള്ള പാർട്ടിയുടെ അനുഭാവികളോ പോലും അല്ലാത്തവരെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്നു. LDFന് വേണ്ടി ശക്തനായ വക്താവായിരുന്ന NK പ്രേമേന്ദ്രൻ UDFന് വേണ്ടി LDFിനെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഇതെല്ലാം അല്പമെങ്കിലും പൊതുജനങ്ങളെ LDFിനെതിരാക്കും എന്ന് ആർക്കും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാൻ കഴിയില്ലേ?
ഒരു കാര്യം ഞാൻ പറയാം. CPIM മറ്റാരെയും കണക്കിലെടുക്കുന്നില്ല, ആരെയും ഉൾക്കൊള്ളുന്നില്ല, ആരും CPMനൊപ്പം ഇല്ല എന്ന് പ്രചരിപ്പിച്ചവർക്ക് വലിയ നിരാശ മോഹഭംഗവും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം വിവിധ മേഖലകളിലെ, നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ CPIMനോട് സഹകരിക്കാൻ, CPIMന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാനും സഹകരിക്കാനും തയ്യാറായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ പിണറായി വിജയൻ നയിച്ച മാർച്ചിലിന്റെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അടിയരക്കുകയുണ്ടായി. അവരിൽ ആ ഒരു വർദ്ധിച്ച സ്വീകാര്യതയുടെ ലക്ഷണമാണ് ഇപ്പൊ പാർട്ടിക്ക് പുറത്തു തന്നെയുള്ള ചില ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വരാൻ സന്നദ്ധരാകുന്നത്. നേരത്തെ CPIMനെ എതിർത്തുകൊണ്ടിരുന്ന ശത്രുപാളയത്തിലുണ്ടായിരുന്ന ആളുകൾ പോലും CPIMനോട് സഹകരിക്കുന്നത് അത് CPIMന് വെച്ച വർദ്ധിച്ച സ്വീകാര്യതയാണ്, അതിലുള്ള പരിഭ്രാന്തിയാണ് ഈ പ്രചരണത്തിന്റെ ഒക്കെ പിന്നിലുള്ളത്. കേരളത്തിൽ അത് പലരെയും വല്ലാതെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. ഇന്നസെന്റിനെ പോലെ ഒരാള്, അദ്ദേഹം സാധാരണഗതിയിൽ CPIM പ്രവർത്തകനല്ല. അദ്ദേഹത്തിന് CPIMനോട് സഹകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകുന്നു. അതുപോലെ ഇപ്പൊ കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയാക്കിയതെങ്കിൽ അത് മഹത്തായ കാര്യമാകുമായിരുന്നല്ലോ. പ്രേം നസീറിനെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടു നടന്നിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ് എന്ന് വിളിക്കണം. അപ്പോ ഇത്തരത്തിലാണ് ക്രിസ്റ്റി ഫെർണാണ്ടസ്, അദ്ദേഹം പ്രതിഭ പാട്ടീലിന്റെ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അവരുടെ സെക്രട്ടറി ആയിരുന്ന കോൺഗ്രസിന്റെ കൂടെയല്ല സഹകരിക്കുന്നത്, CPIMന്റെ കൂടെയാണ് സഹകരിക്കുന്നത്. അങ്ങനെ ധാരാളം ഫിലിപ്പോസ് തോമസ് DCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്
അവിടെയാണ് ഒരു ചോദ്യം വന്നത്. കാരണം CPMൽ ആളില്ലാഞ്ഞിട്ടാണോ പുറത്തു നിന്ന് ആളെ കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. ഫിലിപ്പോസ് തോമസിനെ പോലെ ആളെ പോലും കോൺഗ്രസ്സുകാരനെ പോലും കൊണ്ടുവരേണ്ടി വരുന്നത്.
ഇതൊക്കെ കുട്ടികൾ മാത്രം പറയുന്ന ന്യായ ആളില്ലാത്തോണ്ട് CPIMന് കേരളത്തിൽ ആളില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഇനി നിങ്ങൾ അങ്ങനെ സമാധാനം ഒരു സന്തോഷം കിട്ടുമെങ്കിൽ നിങ്ങൾ അത് സന്തോഷിക്കുക. കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടി CPIMല്ലേ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഭരണം നയിക്കുന്ന കോൺഗ്രസിനേക്കാൾ കൂടുതൽ MLAമാരുള്ള പാർട്ടിയാണെന്ന് ആലോചിക്കണം. എന്നിട്ട് നിങ്ങൾ ആളില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? പിന്നെ ഒരു കാര്യം, NK പ്രേമേന്ദ്രനെ പോലൊരു വക്താവിനെ അദ്ദേഹം ഇടതുപക്ഷം മുന്നണി വിട്ടു എന്ന് പറഞ്ഞു, അത് തന്നെയാണ് പ്രശ്നം. തലേ ദിവസം വരെ ഉറച്ച വക്താവായിരുന്ന ഒരാൾക്ക് ഒരു കുപ്പായം മാറുന്ന ലാഘവത്തിൽ പിറ്റേ ദിവസം നേരെ മറിച്ച് പറയാൻ വരുമ്പോ സ്വന്തം വിശ്വാസ്യത എവിടെ എത്തിച്ചേരും എന്ന് അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും.
തീർച്ചയായും എന്തായാലും ഈ ഒരു നിലപാടുകളുടെ എങ്ങനെ ജനം അതിനോട് പ്രതികരിക്കുന്നു എന്തായാലും നമുക്ക് വോട്ടെടുപ്പിൽ അറിയാം. എന്തായാലും താങ്കളുടെ ഒരു MP എന്ന രീതിയിൽ ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ താങ്കൾ എന്ത് തരത്തിലുള്ള ഒരു പ്രവചനമാണ് നടത്തുന്നത്? കേന്ദ്രത്തിൽ ആര് ഭരിക്കാനാണ് സാധ്യത?
കോൺഗ്രസും ബി ജെ പിയും അല്ലാത്തൊരു മതനിരപേക്ഷ ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ വരിക. 96 വന്നിട്ടുള്ളത് പോലെ അത്തരമൊരു മതനിരപേക്ഷ ഗവൺമെന്റ് വരാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് സംജാതമായി കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ എന്ത് നിലപാടെടുക്കണമെന്ന് കോൺഗ്രസിന് തീരുമാനിക്കേണ്ടി വരും. മതനിരപേക്ഷ ഗവൺമെന്റിനെ കേന്ദ്രത്തിൽ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായി തീരും.
തീർച്ചയായും. എന്തായാലും നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികളും ഈ ഫലം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെയധികം നന്ദി ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളം റേഡിയോയിലൂടെ സംസാരിച്ചതിന്.
നന്ദി.